യെശയ്യാ പ്രവചനം 56-ാം അധ്യായത്തിലൂടെ പുതിയ ഉടമ്പടിക്ക് കീഴിൽ ഇസ്രായേലിന് സഹസ്രാബ്ദ വാഴ്ചയിൽ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നാം പഠിക്കുവാൻ പോകുകയാണ്. നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തിന് തൻ്റെ പുത്രൻ്റെ കാൽവറി ക്രൂശിലൂടെ ദൈവം നൽകിയ രക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന ആശ്ചര്യകരമായ 53-ാം അധ്യായത്തിലേക്കാണ് ഈ 56-ാം അധ്യായം വിരൽ ചൂണ്ടുന്നത്. ഈ അധ്യായത്തിൽ സംഭവങ്ങൾക്കല്ല, ധാർമ്മിക മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രവചനത്തിലല്ല, പ്രായോഗികതയ്ക്കാണ് ഇവിടെ മുൻതൂക്കം. ഇതെല്ലാം ഇന്ന് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് ആവശ്യമാണ്. പ്രവചനത്തിൻ്റെ പഠനം ബുദ്ധിയെ വികസിപ്പിക്കുന്നതോ ആകാംക്ഷയെ ഉണർത്തുന്നതോ അല്ല, പിന്നെയോ വിശുദ്ധ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. അനേകർക്കും ഇത് ഒരു അറിവ് സമ്പാദിക്കുവാനുള്ള മാർഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മുൻതൂക്കം കൊടുത്ത് പ്രസംഗിക്കുന്നവർ ആളുകളെ ഒരു വിനോദത്തിലേക്ക് നയിക്കുവാനുള്ള ആ താല്പര്യത്തോടുകൂടെ മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ആരെയും വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കണമെന്നുള്ള വലിയ വാഞ്ചയോടുകൂടെ ആയി കാണുന്നില്ല. ചുരുക്കം ചിലർ കണ്ടെന്ന് വന്നേക്കാം, ഇല്ലെന്ന് പറഞ്ഞില്ല. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയത് ഓർക്കുക, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന്. 1 യോഹന്നാൻ 3:3. പ്രവചനത്തിന്റെ പഠനം നമുക്ക് വിശുദ്ധിയുടെ പ്രത്യാശ നൽകുന്നു. കർത്താവ് ഭൂമിയിൽ ഭരണം നടത്തുന്ന ദിവസത്തെയാണ് യെശയ്യാവ് ഇവിടെ നോക്കിക്കാണുന്നത്. അതത്രേ രാജ്യത്തിന്റെ യുഗം, അതെ സഹസ്രാബ്ദം. കർത്താവായ യേശു അന്ന് ഭരണം നടത്തുന്നു. യാതൊരു വ്യക്തിക്കും ന്യായപ്രമാണം അനുഷ്ഠിച്ചുകൊണ്ട് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ഈ കാര്യം നമ്മുടെ കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ വ്യക്തമാക്കിയാണല്ലോ. ഉദാഹരണത്തിന് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. മത്തായിയുടെ സുവിശേഷം 5:22. ഈ അടിസ്ഥാനത്തിൽ നമ്മിൽ അധികം പേരും രക്ഷപ്പെടുകയില്ല. എന്നാൽ പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക? അതെ, നമ്മെ രക്ഷിക്കുന്ന ഒരു രക്ഷകൻ നമുക്കുണ്ട്. എന്നാൽ അവൻ ഈ ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഇവിടെ വിമാനം തട്ടിയെടുക്കലോ മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോകലോ കൊലപാതകമോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഭൂമി അന്ന് ഒരു സുരക്ഷിതമായ സ്ഥലമായിരിക്കും. അന്ന് നമുക്ക് എവിടെയും ഭയം കൂടാതെ നടക്കുവാൻ കഴിയും. ഓരോ മനുഷ്യനും അവനവന്റെ മുന്തിരിത്തോട്ടത്തിലും അത്തിമരത്തിന്റെ കീഴിലും പാർക്കുവാൻ കഴിയും. അത് ശ്രദ്ധേയമായ കാര്യമല്ലേ? ഇനി നമുക്ക് ഭാവി രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1-ാം വാക്യം, 56-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കിയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ. എന്റെ രക്ഷ വരുവാൻ അടുത്തിരിക്കുന്നു. രാജ്യം പെട്ടെന്ന് സ്ഥാപിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു. ഒരു ഇടവേളയ്ക്കുള്ള അവസരം അവർ നൽകുന്നുണ്ടെങ്കിലും അത് അനതിവിദൂര ഭാവിയിൽ നടക്കുവാനിരിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. രക്ഷ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജാതിയുടെ രക്ഷയാണ്. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ ഇതാണ് അർത്ഥമാക്കിയത്. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ. സഹസ്രാബ്ദങ്ങൾക്കപ്പുറം വരുവാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ പ്രവാചകന്മാർ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്! യെശയ്യാവ് തന്നെ പ്രവചിച്ച വസ്തുതകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തിന് തന്റെ പുത്രന്റെ ക്രൂശിലെ യാഗത്താൽ ദൈവം ഒരുക്കിയ രക്ഷയെക്കുറിച്ച് വിവരിക്കുന്നതാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. ഈ അധ്യായത്തിന്റെ അതേ ശൈലിയിലുള്ള ഒന്നത്രേ നാം ഇനിയും കാണുവാൻ പോകുന്ന 56-ാം അധ്യായവും. ഇവിടെ യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ രാഷ്ട്രത്തിലേക്ക് മടങ്ങി വന്ന് തന്റെ സ്വന്തം ജനത്തോട് സംസാരിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത് ചിലർ ചിന്തിക്കുന്നത് പോലെ സീനായ് മലയിലേക്കുള്ള മടങ്ങിപ്പോക്കല്ല, പിന്നെയോ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ആ വിജയോത്സവ പ്രവേശനമാണ്. ഇത് മുൻപോട്ടുള്ള ഒരു നീക്കമാകുന്നു. യുക്തിയുക്തമായി ചിന്തിക്കുമ്പോൾ ഇതുവരെ നടന്നതിന്റെ പിൻപേ വരേണ്ടത് ഇതത്രേ. പ്രത്യേകമായി ഇത് ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയുള്ളതും അവിടെ നിന്നും വിശാലമായ ലോകത്തിലേക്ക് ഇറങ്ങുന്നതുമാണ്. ഇസ്രായേലുമായി ദൈവമുണ്ടാക്കിയ പുതിയ ഉടമ്പടിയിലാണ് ഇത് നിൽക്കുന്നത്. ഭാവിയിൽ ഭൂമിക്ക് മുഴുവനും ഈ അനുഗ്രഹം ലഭിക്കുന്നതാണ്. ആ സമയത്ത് മോശയിക ന്യായപ്രമാണം, അതെ, കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഉയർത്തിക്കാട്ടിയ കാര്യങ്ങൾ ഭൂമിയിൽ പ്രാബല്യത്തിൽ വരുത്തും. കാരണം ക്രിസ്തുവായിരിക്കുമല്ലോ അന്ന് ഭരിക്കുന്നത്, അവന്റെ ഹിതവും അവിടുത്തെ നിയമവുമായിരിക്കും അന്ന് നടക്കുന്നത്. വരുവാനിരിക്കുന്ന രക്ഷയുടെ പ്രതീക്ഷ നീതി പ്രവർത്തിക്കുവാനുള്ള പ്രചോദനമായിരുന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ പ്രത്യാശ നമുക്ക് വിശുദ്ധ ജീവിതത്തിനായുള്ള പ്രചോദനം നൽകുന്നത് പോലെ തന്നെ. രണ്ടാം വാക്യം, ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തന്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യന് ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. കർത്താവിന്റെ ഭരണത്തിൻ കീഴിൽ വീണ്ടും ശബത്താചരണം നിലവിൽ വരും. കൃപയുടെ ഈ കാലത്ത് നമ്മോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് എന്നാണ്. കൊലോസിലേഖനം 2:16. അതുകൊണ്ട് ഞാനും നിങ്ങളും ശബത്തിന്റെ കീഴിലല്ല എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ ക്രിസ്തു ഭരണം ഏറ്റെടുക്കുമ്പോൾ അത് യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 3, യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ, യഹോവ എന്നെ തന്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. ക്ഷണനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. ഒരു അന്യജാതിക്കാരൻ താൻ ഒരു അന്യജാതിക്കാരനാണെന്ന് അന്ന് ചിന്തിക്കുവാൻ ഇടയാകെയില്ല. അതിനു പകരം ഇസ്രായേലിന്റെ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നതിന് അവനെ ക്ഷണിക്കും. മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥയിൽ ഒരു ക്ഷണ്ണന് പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഭാവിയിൽ ശാരീരികമായ അംഗവൈകല്യം ആരെയും ഈ വലിയ പദവിയിൽ നിന്നും ഒഴിച്ചു നിർത്തുകയില്ല എന്നർത്ഥം. 4-5, എന്റെ ശബത്ത് ആചരിക്കുകയും എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ക്ഷണന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു, ഞാൻ അവർക്ക് എന്റെ ആലയത്തിലും എന്റെ മതിലകങ്ങളിലും പുത്രിപുത്രന്മാരെക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. അംഗഹീനരും അപരിചിതരും പുറന്തള്ളപ്പെട്ടവരുമെല്ലാം ദൈവകൃപയാൽ ഒരു പുത്രനേക്കാൾ ഒരു പുത്രിയേക്കാൾ നല്ല ഒരു പദവിയിലേക്ക് നിലനിൽക്കുന്ന ഒരു രക്ഷിത അവസ്ഥയിലേക്ക് വിളിക്കപ്പെടുന്നു. ന്യായപ്രമാണം ഇത് നൽകിയില്ല. കർത്താവിന്റെ വാഴ്ചയുടെ സമയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അന്ന് പ്രിയ സുഹൃത്തെ, ഇന്ന് നാം കാണുന്നത് പോലെ ഹൃദയഗതി മാനിക്കപ്പെടാതെയും തുല്യനീതി ലഭിക്കാതെയുമുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകയില്ല. യഹോവയെ സേവിച്ച് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ, ഞാൻ വായിക്കുന്നത് 6-7, ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എന്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെ ഒക്കെയും തന്നെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അന്യജാതിക്കാർക്ക് ഒരു പുതിയ ഹൃദയം നൽകപ്പെടും. അങ്ങനെ അവരും കർത്താവിനെ സ്നേഹിപ്പാനിടയാകും. നമ്മുടെ കർത്താവ് ദൈവാലയത്തെ 2 ശുദ്ധീകരിച്ചപ്പോൾ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്രകാരം ചെയ്തത്. ജാതിയോ മതമോ ഭാഷയോ സ്ഥിതിയോ ഇതൊന്നും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നു ദൈവാലയമെന്നാണ് യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ കാലത്ത് അപ്രകാരമല്ല ആ ദേവാലയവും അതിനുള്ളതും പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് പല സമൂഹങ്ങളും ദൈവം അതിനെക്കുറിച്ച് ദേവാലയം എന്ന നിലയിൽ ഉദ്ദേശിച്ചിരിക്കുന്നതിൽ നിന്നും എത്രയോ വ്യതിചലിച്ചിരിക്കുകയാണ് ഇല്ലേ. ഇന്ന് നാം കാണുന്ന പല വേർതിരിവുകളും ദൈവഹിതത്തിൽ നിന്നും വെളിയിലാണ്. നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടിയെടുക്കുന്നതിന് സഭ എത്രമാത്രം പ്രവർത്തിക്കണം എന്നുള്ളത് പലരും ഓർക്കുന്നുപോലുമില്ല. ആഘോഷങ്ങളും ബിസിനസ്സുകളുമല്ലേ ഇന്ന് പ്രധാനപ്പെട്ട പരിപാടികൾ. ആത്മീക വർധനയ്ക്കുതകുന്ന പരിപാടികളിൽ ആർക്കും താല്പര്യമില്ല. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് ദൈവം പറഞ്ഞു. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് അത് കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എല്ലായിടത്തും കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്നത്രേ. 1 കൊരിന്ത്യർ 3:16. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു എന്നത്രേ. 1 പത്രോസ് 2:9. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവന്റെ കർത്തൃത്വത്തിൻ കീഴിൽ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിച്ച് അവന്റെ രക്ഷയുടെ സന്ദേശത്തിന് ലോകത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ദൈവമക്കളുടെ സമൂഹമാണ് ദൈവത്തിന്റെ സഭ. അങ്ങനെയുള്ള സഭകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ദൈവവചനത്തെ വിലപ്പെട്ടതായി കാണുന്നു. സുവിശേഷം പങ്കുവയ്ക്കുന്നത് അവർക്ക് ആവേശമാണ്. തങ്ങളാൽ ആവത് ചെയ്യുന്നത് കൂടാതെ അതിനെ ആവോളം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയല്ലാത്ത സഭകൾ ദൈവവചന പഠനത്തിന് പ്രാധാന്യം കൊടുക്കുകയോ ആത്മാക്കളെ നേടുന്നതിൽ പങ്കാളിത്തം നൽകുകയോ ചെയ്യുന്നില്ല. പിന്നെ 8-ാം വാക്യം, ഞാൻ അവരോട് അവരുടെ ശേഖരിക്കപ്പെട്ടവരോട് തന്നെ ഇനി മറ്റുള്ളവരെ കൂട്ടിച്ചേർക്കും എന്ന് ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ശേഖരിക്കുന്ന ദൈവമായ യഹോവയുടെ അരുളപ്പാട്. കർത്താവിന്റെ രാജ്യം ആഗോളമായ ഒന്നായിരിക്കും. മനുഷ്യജാതിയിലുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ അതിൽ ഉൾപ്പെടും. അന്നായിരിക്കും ക്രിസ്തുവിങ്കിലേക്ക് കൂട്ടം കൂട്ടമായ ആളുകൾ തിരിഞ്ഞു വരുന്ന ഏറ്റവും വലിയ സമയം. 9-ാം വാക്യം, വയലിലെ സകല മൃഗങ്ങളും കാട്ടിലെ മൃഗങ്ങളുമായുള്ളവേ വന്ന് തിന്നുകൊള്ളുവിൻ. ലോകത്തിലെ മറ്റ് രാജ്യക്കാർ വന്യമൃഗങ്ങളെപ്പോലെ തന്റെ ജനത്തെ ആക്രമിക്കുന്നതിനും അവരെ കൊള്ളയടിക്കുന്നതിനും ദൈവം അനുവദിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു യെശയ്യാവിന്റെ കാലത്തെ അവസ്ഥ. അടിമകളായി അശ്ശൂർ അവരെ പിടിച്ചുകൊണ്ടുപോയി. ബാബേൽ കടന്നു വരാനിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. പിന്നീട് മറ്റുള്ളവർ വന്ന് അവരെ നശിപ്പിക്കുവാനും കൊള്ളയിടുവാനും തുടങ്ങുന്നു. യെരുശലേം നഗരം വീണ്ടും വീണ്ടും പല പ്രാവശ്യം നശിപ്പിക്കപ്പെട്ടു. കുറഞ്ഞത് 27 പ്രാവശ്യമെങ്കിലും ആ നഗരം നാശത്തിനിരയായിട്ടുണ്ടെന്നത്ര ചരിത്രം പറയുന്നത്. ഇന്ന് അത് അവശിഷ്ടങ്ങളുടെ മേൽ പണിയപ്പെട്ട നഗരമാണ്. ഇന്നത്തെ യെരുശലേമിന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 30 മുതൽ 50 അടി വരെ താണ സ്ഥലത്തു കൂടിയാണ് കർത്താവായ യേശു അന്ന് നടന്നിരുന്നത്. ഇസ്രായേലിനെതിരായി വരുവാൻ ദൈവം രാജ്യങ്ങളെ അനുവദിച്ചു. അവർ ദൈവത്തോട് മറുതലിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും അവനെ വിട്ട് വിഗ്രഹങ്ങളിലേക്ക് തിരികുകയും ചെയ്തതാണ് കാരണം. ദൈവം ഇസ്രായേൽ ജനത്തെ തന്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തു. വാസ്തവമാണ്, അവരുടെ ശ്രേഷ്ഠതയോ നന്മയോ കൊണ്ടല്ല ദൈവം അവരെ മാത്രം ഭൂമിയിലുള്ള സകല ജാതികളിൽ നിന്ന് തന്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തത്. പിന്നെയോ ദൈവത്തിന്റെ സ്നേഹമൊന്നു മാത്രമാണ് അവരെ തെരഞ്ഞെടുക്കുവാൻ കാരണമായത്. അത് മാത്രമാണ്, അവർ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരും അനുസരണമുള്ളവരുമായി ജീവിക്കണമായിരുന്നു. അവർ ദൈവത്തെ മാത്രം ആരാധിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യണമായിരുന്നു. അതിനുള്ള എല്ലാ വ്യവസ്ഥകളും ഉപാധികളും ദൈവം അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. അത്ഭുതകരമായ രീതിയിൽ ദൈവം അവരെ നടത്തുകയും പോറ്റി പുലർത്തുകയും ചെയ്തു. എന്നാൽ അവർ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവന് സ്തുതി കരേറ്റുന്നതിന് പകരം പലപ്പോഴും അന്യദേവന്മാരിലേക്ക് തിരിയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുവാൻ നിർബന്ധിതനായി. ശത്രു അവരെ ആക്രമിച്ച് കീഴടക്കുന്നതിനും പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോകുന്നതിനും എല്ലാം ദൈവം അവരെ അനുവദിച്ചു. ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കേണ്ട ജനം ദൈവത്തെ നിരന്തരമായി ത്യജിക്കുന്നു. എങ്കിലുണ്ടാകാവുന്ന വിപത്തിനെയാണ് ഇസ്രായേൽ ജനം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. 10-ാം വാക്യം, അവന്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമനായിക്കൾ തന്നെ. അവർ നിദ്രപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. അക്കാലത്ത് ദൈവത്തിന് വേണ്ടി സംസാരിച്ചിരുന്ന പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജനത്തെ നയിക്കുന്ന നേതാക്കന്മാരുടെ കഴിവുകേടും ബലഹീനതയുമാണ് ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കാരണം. അവർ അന്ധന്മാരായിരുന്നു, അവർ പരിജ്ഞാനമില്ലാത്തവരായിരുന്നു, അവർ ഊമന്മാരായിരുന്നു. ഊമ നായ്ക്കൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഫിലിപ്പിയർ 3:2. എന്താണ് അതിൽ നിന്നും അപ്പോസ്തോലൻ വ്യക്തമാക്കിയത്? നിന്റെ നേരെ കുരച്ചും കൊണ്ടുവരുന്ന നായയെ എങ്ങനെയെങ്കിലും സൂക്ഷിക്കണമെന്നല്ല, ദൈവത്തിന്റെ ആലോചന പൂർണ്ണമായി വിളിച്ചറിയിക്കാത്ത, കള്ള ഉപദേശകന്മാരെയും പ്രസംഗകരെയും ഉദ്ദേശിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ കാലത്ത് ഓരോ ഇടയനും തന്റെ ആടുകളെ സൂക്ഷിക്കുന്നതിൽ സഹായിക്കുന്ന ഓരോ നായ്ക്കളുണ്ടായിരുന്നു. രാത്രിയിൽ നായ ഉറക്കമുണർന്ന് ആടുകളെ സൂക്ഷിക്കും. ആടിനെ ഉപദ്രവിക്കുന്നതിനോ മോഷ്ടിക്കുന്നതിനോ വന്യമൃഗമോ മനുഷ്യരോ വരുന്ന നിമിഷം നായ കുരച്ച് ശബ്ദമുണ്ടാക്കും. അങ്ങനെ ആട്ടിൻകൂട്ടത്തെ ശത്രുവിൽ നിന്ന് രക്ഷിക്കും. കാവൽക്കാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും ദൈവത്തിന്റെ വചനം അറിയിച്ച് ദൈവജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കേണ്ടവരാണ്. എന്നാൽ അവർ അതിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അതിനെക്കുറിച്ച് അവർ അജ്ഞരായിരുന്നു. അപകടമുണ്ടാകുമ്പോൾ കുരയ്ക്കാത്ത ഊമനായ്ക്കളെ പോലെയായിരുന്നു അവർ. മിണ്ടാതെ ഇരിക്കുന്നതായിരുന്നു അവർക്ക് എളുപ്പമുള്ള കാര്യം. നോക്കണേ, ദൈവ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്നവർ, പ്രത്യേകിച്ച് ദൈവവചനം ശരിയായി കൈകാര്യം ചെയ്യേണ്ടവർ വീരത്വം കാണിച്ചതുകൊണ്ട് പലവിധ ദുരുപദേശങ്ങളും സഭയിൽ കടന്നു വന്നിരിക്കുന്നു എന്ന് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനം അതിന്റെ യഥാർത്ഥമായ ശക്തിയോടെ നാം അറിയിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കാത്ത വ്യക്തി ഒരു ഊമനായാണെന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനല്ല, ദൈവത്തിന്റെ നടത്തിപ്പനുസരിച്ച് യെശയ്യാവാണ് അത് പറഞ്ഞത്. ദൈവവചനം പ്രസംഗിക്കാത്ത മനുഷ്യനാണ് ഊമനായ. അവൻ കിടന്ന് ഉറങ്ങും എന്ന് നാം വായിച്ചു. കർത്താവിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയന്മാരെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. 1 പത്രോസ് 5:2-3. എന്നാൽ ഇന്നത്തെ സ്ഥിതി ഇങ്ങനെയാണോ? ദൈവമക്കളുടെ സംഘമായ കർത്താവിന്റെ സഭ വിശുദ്ധമാണ്. വിശുദ്ധമെന്നാൽ കർത്താവിനായി വേർതിരിക്കപ്പെട്ടത് എന്ന അർത്ഥമാണുള്ളത്. അതെ, ലോകത്തിന്റെ കുത്തൊഴുക്കിൽ നിന്നും മാറി കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ യാഗത്തിൽ വ്യക്തിപരമായി വിശ്വാസം അർപ്പിച്ച് അവനെ മാത്രം പ്രത്യാശിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. അത് ദൈവത്തിന്റെ ആലയമാണ്. അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? തുടർന്ന് അവൻ പറയുന്നു, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. പ്രിയ സുഹൃത്തെ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം വാസം ചെയ്യുന്നു. അവരെ ചേർത്ത് കർത്താവ് തന്റെ അനുഗ്രഹീത ഗ്രഹം പണിയുന്നു, ആത്മീയ ഗ്രഹം. പത്രോസ് പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. അതെ, ദൈവജനത്തിന്റെ വിശുദ്ധി ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവർ അലസത കാണിച്ചാൽ ദൈവം അത് പൊറുക്കുകയില്ല എന്ന് നാം ഓർക്കണം. മാത്രമല്ല, നമ്മെ തന്നെ കർത്താവിനായി സൂക്ഷിക്കുന്നതിൽ നാം വളരെ വിവേകമുള്ളവരുമായിരിക്കണം. അതിനുള്ള കൃപ നൽകി തരുവാൻ ദൈവം എപ്പോഴും തയ്യാറാണ്. സുഹൃത്തെ, 11-ാം വാക്യം: ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താന്റെ വഴിക്കും ഓരോരുത്തൻ താന്താന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. അവർ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാരാണ്. ജനത്തിന്റെ നന്മയല്ല തങ്ങളുടെ സ്വന്തം താല്പര്യമാണ് അവർ കരുതുന്നത്. എല്ലാവരും തങ്ങളുടെ ലാഭത്തിനും തങ്ങളുടേതായ വഴികളിലും തിരിഞ്ഞിരിക്കുന്നു എന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയും ഇതുതന്നെയല്ലേ? 12-ാം വാക്യം: വരുവിൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെയും ക്ഷേമത്തിൽ തന്നെ എന്നവർ പറയുന്നു. അവർ വീഞ്ഞുകുടിയിലും മദ്യപാനത്തിലും വീണുപോയിരുന്നു. ഭാവിയെക്കുറിച്ച് അന്ധമായ ശുഭാപ്തി വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇന്നും ജീവിതത്തെ ഈ വിധത്തിൽ അഭിമുഖീകരിക്കുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അവർ തങ്ങളുടെ ആ പ്രശ്നങ്ങളെ മദ്യത്തിൽ കുഴിച്ചു മൂടുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സുഹൃത്തെ, ഇന്ന് പ്രായമുള്ളവരും യുവാക്കന്മാരും കുഞ്ഞുങ്ങളും എത്രമാത്രം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിന്റെ വ്യവസ്ഥകളെ ലംഘിച്ച് സ്വന്തം ഇഷ്ടം ചെയ്യുവാൻ അവർ വഴിവിഴുപ്പിൽ നിൽക്കുന്നു. ഈ യാഥാർത്ഥ്യം അവർ ഓർക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശോചനീയമായ സ്ഥിതി. എന്നാൽ ദൈവഹിതത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർ ദൈവത്തിൻ്റെ ഉള്ളംകരത്തിലാണ്. അവരുടെ ഭാവി ആ ബലമുള്ള കരങ്ങളിൽ സുരക്ഷിതമാണ്. അതേ സുഹൃത്തെ, സ്നേഹവാനായ ദൈവം താങ്കൾക്കായി കരുതുന്നതിലും നല്ലതായി മറ്റൊന്നും താങ്കൾക്ക് ചിന്തിക്കാനാവില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ദൈവഹിതപ്രകാരം മുൻപോട്ടു പോകുവാൻ